പ്രൈസ് ദി ലോർഡ്. പുതുവർഷത്തെ നാം സ്വീകരിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. എന്നേക്കുമായിട്ട് നാം 2011 യാത്ര പറയുവാൻ പോകുന്ന വേളയിൽ നാം പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഈ കഴിഞ്ഞ വർഷം ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും, കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരാജയങ്ങളെ ഏറ്റുപറഞ്ഞ് പുതിയ വർഷം ലഭിക്കുന്ന പക്ഷം പുതിയ തീരുമാനത്തോട് ഇവരെ കേട്ട ദൂതന്റെ വെളിച്ചത്തിൽ പുതിയ തീരുമാനത്തോടുകൂടി പുതിയ കമ്മിറ്റ്മെന്റോടുകൂടി പുതിയ അനുഗ്രഹത്തെ കാംക്ഷിച്ചുകൊണ്ട് വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കുവാൻ ഒരുക്കത്തോടെ അതെ ഈ 2011 നാം വിട പറയേണ്ടത് ആവശ്യമാണ്. അതിന് നാം തയ്യാറായിരിക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ കേട്ട വചനങ്ങളെ നാം ധ്യാനിച്ചുകൊണ്ട് അതെ ഈ പുതിയ വർഷത്തെ നാം സ്വാഗതം ചെയ്യുമ്പോൾ അതെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ പിമ്പിലുള്ളതും മറന്നുകൊണ്ട് ഫോർഗെറ്റ് 2011 2011 വേദനകൾ നാം മറക്കുക. 2011 ഭാരങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, വേദനകൾ ഉണ്ടായിട്ടുണ്ട്, ക്ലേശങ്ങൾ വന്നിട്ടുണ്ട്, ഞെരുക്കങ്ങൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇനി ഭാരപ്പെട്ടിരിക്കാതെ അതിനെ പിമ്പിലുള്ളതും മറന്നു കളയുവാൻ്റെ വണ്ണം കർത്താവേ 2012 നീ നൽകുന്നെങ്കിൽ അതിനെ മറന്നുകൊണ്ട് അതെല്ലാം വിട്ടിട്ട് 2011 ദൈവം ചെയ്യുന്ന നന്മകളെ മാത്രം ഓർത്തുകൊണ്ട് അതിന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് 2012 എനിക്ക് നീ ദൈവമേ നീ എനിക്ക് നൽകുന്ന പക്ഷം അതെ കർത്താവിന് വേണ്ടി അവന്റെ വചനമറിയിപ്പാൻ്റെ വണ്ണം ദൈവത്തിന് ചില അത്ഭുതങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് അത് അതിനെക്കുറിച്ച് സംസാരിപ്പാൻ്റെ വണ്ണം അതെ നമ്മുടെ അധ്വാന ബലം നാം കാണത്തക്ക വണ്ണം തീരുമാനിച്ചുകൊണ്ട് ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ജീവിതത്തിൽ പുതിയ തീരുമാനത്തോടുകൂടി ഞാൻ കർത്താവിന് വേണ്ടി പ്രകാശിക്കുന്ന വർഷമായി തീരുമെന്നുള്ള സമർപ്പണത്തോടുകൂടി നമുക്ക് പഴയതിനെ മറന്നുകൊണ്ട് മുമ്പോട്ട് നാം ആഞ്ഞു കൊണ്ടിരിക്കുന്ന വേഷവിഷയത്തിൽ നാം ദൈവത്തെ സ്തുതിക്കുവാൻ പോകുകയാണ്. എല്ലാവരും ഹല്ലേലൂയ 2012 നാം പ്രവേശിക്കുവാൻ പോകുന്ന വേളയിൽ യേശുവിന്റെ നാമത്തിൽ അവന്റെ അത്ഭുത പ്രവൃത്തികളെ ഓർക്ക്. ഇന്ന് ജീവൻ പോകുന്ന അത്ഭുത പ്രവൃത്തികളെ ഓർത്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നാം മനസ്സിൽ കണ്ടിട്ടില്ലാത്തൊരു പുതിയ വർഷം, അനേക സാധ്യതയുള്ള വർഷം, അനേക ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുവാനുള്ള വർഷം നാം സ്വാഗതം ചെയ്യുവാൻ ഒരുക്കിക്കൊണ്ട് Oh Jesus, hallelujah, hallelujah. കൽപ്രിയേ ഇനി 2011 കാണുകയില്ല, 2010 കണ്ട മിശ്രമനെ 2012 കാണുകയില്ല. അത് എന്നേക്കുമായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ദൈവത്തെ വീണ്ടും സ്തുതിക്കാം. വലിയ സാധ്യതയുള്ള വർഷം, വലിയ ദൈവത്തിന്റെ അത് അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന വർഷം, അതിനുവേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇതുവരെ കേട്ട ദൂതനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ ദൈവം വീണ്ടും ഒരു പ്രസംഗത്തിന്റെ ഭാഗത്ത് നമ്മോട് സംസാരിക്കട്ടെ. അത് 55 ദൈവാത്മാവ് കാണിക്കുന്ന ഒരു വിഷയം 57 സങ്കീർത്തനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു. അത്യുന്നത ദൈവത്തെ അതേ ഞാൻ വിളിച്ചപേക്ഷിക്കും, എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ഹല്ലേലൂയ. അവന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ എന്ന് തുടർന്നുള്ള വാക്കിൽ നാം വായിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കുവാൻ യേശുക്രിസ്തു ജീവിക്കുന്ന ഈ തലമുറ കാണുവാൻ ദൈവശക്തിയായി ഈ പുതിയ വർഷത്തിൽ പ്രവർത്തിക്കുന്നുള്ളത് വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ആവർത്തിച്ചു പറയുന്നു. എന്നാല് കർത്താവ് പ്രിയ സഹോദര സഹോദരി, നിനക്ക് വേണ്ടി അവൻ സകലം നിർവഹിക്കുന്ന ദൈവമാകയാൽ കരമടിച്ചുകൊണ്ട് വീണ്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് 2012 നാം കാലുകളെ വയ്ക്കാം. ഹല്ലേലൂയ 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 യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നീ ഇതുവരെയും നടക്കാത്ത വഴിയിൽ കൂടി ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കാര്യം കാണുവാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ട് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കണ്ടിട്ടില്ല, ഓരോ മനുഷ്യന്റെ ഹെൽ തോന്നിയിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ 2012 ഇതുവരെ നിന്റെ കണ്ണുകൊണ്ട് കാണാത്ത അത്ഭുത പ്രവൃത്തികൾ നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ പോകുകയാണ്.
അത് എറ്റേണിറ്റിയിൽ മാത്രമല്ല, ഈ ലോകത്തിൽ തന്നെ നീ കാണും. അല്ലെങ്കിൽ കണ്ണെന്ന് എടുത്തു പറയത്തില്ല, നിന്റെ കണ്ണുകൊണ്ട് കാണണമെങ്കിൽ ഈ ഭൂമി വെച്ച് തന്നെയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെയുള്ള അതേ വിശുദ്ധ അതേ വാർത്തയോടുകൂടിയാണ് നാം 2012 പ്രവേശിച്ചിരിക്കുന്നത്. വീണ്ടും കരവഴി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അത് ആ സ്ഥാനം ഇരിക്കാം. Hallelujah. God bless you and wish you all a happy, blessed new year. Hallelujah. What a great God we serve. നാം സേവിക്കുന്ന ദൈവം എത്ര വലിയ ദൈവമാണ്. 2012 ആദ്യ നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകി. 2011 ദൈവം നമ്മെ സൂക്ഷിച്ചെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ, ഇനിയും ശക്തമായി പ്രവർത്തിക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. ഇവിടുത്തെ വിശ്വാസികളെ പ്രിയപ്പെട്ടവരെല്ലാം കാണുവാൻ തക്കണം ഒരവസരം കൂടെ ദൈവം നൽകി. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് ഈ സംഗീതത്തിൽ തന്നെ ചില കാര്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 57 സംഗീതത്തിലാണ് അതേ നാം വായിച്ചത്. ഇന്നത്തെ എൻ്റെ ഡിവോഷനിൽ സംഗീതത്തിൻ്റെ ഭാഗം വായിക്കുന്ന കൂട്ടത്തിൽ രാവിലെ ഞാൻ 56 സംഗീതത്തിനും വായിച്ചു, വൈകിട്ട് 57 സംഗീതത്തിനും വായിച്ചു. അപ്പോൾ ദൈവാത്മാവ് ആ ഭാഗത്ത് തന്നെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതേ ഒന്നാമത് ഈ 57 സംഗീതത്തിൻ്റെ പശ്ചാത്തലം വായിക്കുമ്പോൾ ഒരു ഗുഹയിൽ വെച്ച് എഴുതിയ ഒരു സംഗീതനമാണ് അല്ലെങ്കിൽ ഒരു ഗാനമാണ്. ഗുഹയിൽ വെച്ച് നാം പാടാറില്ല. പാടാറുണ്ടോ? കൺസേർട്ട് സാധാരണ വലിയ ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ പബ്ലിക് സ്ഥലത്ത് നാം തന്നെ നടത്തിയിട്ടുള്ളതാണ് കൺസേർട്ട്. അങ്ങനെയാണ്, അല്ലാതെ നെവർ ഇൻ എ കേവ്. അസാധ്യമായ ചില കാര്യങ്ങൾ ദൈവം നടത്തുന്ന വർഷമാണ് 2012 അല്ലേ? എന്തോ മലയാളത്തിൽ കൺസേർട്ട് എന്ന് പറയുന്നത്, കൺസേർട്ട് ഇൻ എ കേവ്, ഗുഹയെന്ന് പറയുന്നത് ആരും കാണാതെ ഒളിച്ചിരിക്കുവാനുള്ള സ്ഥലമാണ് അല്ലേ? പക്ഷെങ്കിൽ ആ സ്ഥലത്ത് മിണ്ടാതിരിക്കേണ്ട സ്ഥലത്ത് ഇപ്പോൾ പാട്ടുപാടുകയാണ്. The very purpose for you are trying to hide yourself from Saul. ശൗല് കാണാതിരിക്കുവാൻ ഒളിച്ചിരിക്കേണ്ട സ്ഥലത്ത് മിണ്ടാതെ മൗനമായിരിക്കേണ്ടതിന് പകരം ശബ്ദം കേട്ടാൽ ശൗലിന്റെ പടയാളികളോ ശൗലിന്റെ ആൾക്കാരോ അവനെ കണ്ടുപിടിച്ചെന്ന് വരാം. അങ്ങനെ കണ്ടുപിടിക്കാതിരിക്കുന്നതിന് ഒരു സങ്കേതം നൽകി. ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ ഒരിക്കലും പാടുവാൻ സാധ്യതയില്ല. നാച്ചുറൽ റീസൺസ് കൊണ്ട് ചെയ്യാത്ത കാര്യങ്ങൾ 2012 ദൈവം ചെന്നിനെ കൊണ്ട് ചെയ്യിക്കാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്ന കരവഴി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്വാഭാവികമായിട്ട് നിന്റെ സ്വഭാവ രീതി അനുസരിച്ച്, നിന്റെ ക്യാരക്ടർ അനുസരിച്ച്, നിന്റെ കൾച്ചർ അനുസരിച്ച് സാധാരണ നീ ചെയ്യാത്ത കാര്യങ്ങൾ നീ ചെയ്യത്തക്ക വണ്ണം ദൈവം നിന്നെ ശക്തീകരിക്കുന്ന വർഷമാണ് 2012. ഈ സംഗീതത്തിന്റെ മുഖവര ഭാഗത്ത് തന്നെ പരിശുദ്ധാത്മ ഓർപ്പിക്കുകയാണ്, എ കൺസേർട്ട് ഇൻ എ കേവ്. എങ്ങനെ ഇത് സാധ്യമായെന്ന് മറ്റുള്ളവർ ചിന്തിക്കുമാർ. യേശുവിന്റെ നാമത്തിൽ ശൗലും പ്രമാണന്മാരുടെ കൂട്ടത്തിലുണ്ടോ എന്ന് പറയുമാർ. ദൈവം അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് അതെ പ്രവർത്തിക്കുന്ന ദൈവമാണ് ഈ 2012 ദൈവം അത് കാണിക്കാൻ പോകുകയാണ്. അത് സംഗീതം ആരംഭിക്കുന്നത് ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നാണ്. കൃപ ധാരാളമായി വേണ്ട ഒരു വർഷമാണ് 2012. യേശുവിന്റെ നാമത്തിൽ കൃപ ധാരാളമായിട്ട് വേണ്ട ഒരു വർഷമാണ് 2012. എത്ര പേര് ആ വചനം ഏറ്റെടുക്കും? സാധാരണ 2011 അതേ ജീവിച്ചതുപോലെ ജീവിക്കാൻ സാധ്യമല്ല. അമിതമായ ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വർഷമാണ്. ഈ സംഗീതത്തിൽ 2 പ്രാവശ്യം അതേ പറയുന്നുണ്ട് അല്ലേ? എന്നോട് കൃപയുണ്ടാകണമേ. ഒന്നാം വാക്യത്തിൽ തന്നെ 2 പ്രാവശ്യം എന്നോട് കൃപയുണ്ടാകണമേ എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേക സിഗ്നിഫിക്കൻസ് ഉണ്ട്. കൃപ തരണമേ എന്ന് ആവർത്തിച്ച് പറയണമെങ്കിൽ കൃപയുടെ അത്യന്താപേക്ഷിതമാണ് കൃപ എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയും. അർഹമല്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്നതാണ് കൃപയെന്ന് പറയുന്നത് അല്ലേ? അർഹമായതാണ് നമുക്ക് ന്യായവിധി, എന്നാൽ അത് ലഭിക്കാതെ പോകുന്ന ദൈവത്തിന്റെ കരുണയാണെങ്കിൽ കൃപ പറയുന്നത് നീ ഒരിക്കലും അർഹിക്കാത്ത വിഷയങ്ങൾ നിനക്ക് നൽകുവാൻ പോയാണ്. 2012 ആരംഭിക്കുന്ന വേളയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു നീ അർഹിക്കാത്ത കാര്യങ്ങൾ. യേശുവിന്റെ നാമത്തിൽ നീ ഒരിക്കലും നിന്റെ ചിന്താമണ്ഡലത്തിൽ പോലും പെടാത്ത കാര്യങ്ങൾ, ഒരിക്കലും നിന്റെ മനസ്സിൽ ഭാവന പോലും ചെയ്യുവാൻ പറ്റാത്ത കാര്യങ്ങൾ. യേശുവിന്റെ നാമത്തിൽ എത്ര പേര് ഇന്ന് പൽക്കാലം ഈ ദൂത് ഏറ്റെടുക്കും? ഈ 2012 ആദ്യ വിഷയം വിശുദ്ധാത്മാവ് പറയുന്നത് എത്ര പേർ ശ്രദ്ധിക്കും? എത്ര പേരിന് ചെവി കൊടുക്കും? നിന്റെ ചിന്തകളിലോ മനസ്സിലോ പോലും ഭാവനയിൽ പോലും നിന്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത വിഷയങ്ങള് ദൈവാത്മാവ് സംസാരിക്കുന്നു. അത് നടത്തിയെടുക്കുവാൻ ദൈവം കഴിയുള്ളവനാണ്.
പ്രാർത്ഥന ഒന്ന് പതിവ് ആത്മാവ് കാണിച്ചു, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. സാധാരണഗതിയിൽ നാം പറയുന്നത് നിത്യതയിൽ മാത്രം നടക്കുന്ന വിഷയങ്ങളാണതെന്നാണ്. അല്ല കുഞ്ഞെ, കണ്ണെന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ ഈ ഭൂമി വെച്ചേ ഉള്ളൂ. അപ്പൊ ഈ ഭൂമിയിൽ വെച്ചും ഇതിന് എറ്റേണൽ ആപ്ലിക്കേഷൻ ഉണ്ട്, എറ്റേണിറ്റിയുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഇതുവരെയും നീ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ദൈവം നിന്നെ കാണിക്കാൻ പോവുകയാണ്. അത് വിശ്വസിച്ച് മാത്രം കാരണം ദൈവത്തെ ശ്രദ്ധിക്കാം. ഇതുവരെയും നീ കണ്ടിട്ടില്ലാത്ത വിഷയങ്ങൾ, കാണുമെന്ന് ഒരിക്കലും വിചാരിച്ചാത്ത വിഷയങ്ങൾ. ഒരിക്കലും യോസേപ്പിനെ കാണുകയില്ല എന്ന് യാക്കോബ് വിധി എഴുതിയപ്പോൾ അവനെ കണ്ടു എന്ന് മാത്രമല്ല, അവൻ വളരെ തേജസ്സോടുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവൻ വളരെ പ്രതാപവനായി നിൽക്കുന്ന കാഴ്ചയാണ്. ഇന്ന് പൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവം നമുക്ക് നിനക്ക് പോരായോ? ഈ ദൈവത്തെ സേവിച്ചതുകൊണ്ട്, അതെ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചത്, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നീ പ്രാപിച്ചെങ്കിൽ നിത്യതയോളം അതേ ഈ അനുഭവങ്ങളിൽ നീ മുന്നോട്ട് പോകാൻ സാധിക്കും. ദൈവാത്മാവ് സംസാരിക്കുന്നതിന് മുമ്പാകെ നമ്മുടെ തലകളെ നമുക്ക് വണത്തിനും പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. എല്ലാവരും ദിവസങ്ങളിൽ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ഹൃദയം പകർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ അമ്മ വീണ്ടും ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്താണ് കൃപ? കൃപ ലഭിച്ചവളെ എന്നൊരു ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. ആരെക്കുറിച്ചാണ് വായിക്കുന്നത്? മറിയെക്കുറിച്ചാണ്. അർഹമല്ലാത്ത ചില കാര്യങ്ങൾ, അർഹിക്കാത്ത ചില കാര്യങ്ങൾ. ഒരിക്കലും യേശുവിനെ ഒഴിവാക്കുവാൻ തക്കവണ്ണം, ഒരിക്കലും യേശുവിന്റെ അതേ മഹത്വം നിൽ കൂടി വെളിപ്പെടുവാൻ കഴിയാത്ത നിലയിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നീ വന്നത്. യേശുവിന്റെ ഐ ഡോണ്ട് നോ ടു ഹൂം ഐ എം സ്പീക്കിംഗ് ദിസ് മോർണിംഗ്. അർഹിക്കാത്തത് ഒരിക്കലും നീ ഭാവനയിൽ പോലും ചിന്തയിൽ പോലും നീ കാണുമെന്ന് പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ, ചിന്തയിൽ പോലും വരാത്ത, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരിക്കലും നീ കേൾക്കാത്ത വിഷയങ്ങൾ 2012 നീ കേൾക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലലൂയ, ഹല്ലലൂയ. ഇന്ന് പൽക്കാലം ഹല്ലലൂയ, ദൈവാത്മാവ് വീണ്ടും സംസാരിക്കുന്നു. അങ്ങനെ അർഹമല്ലാത്ത കാര്യങ്ങൾ മറിയയ്ക്ക് ഒരിക്കലും യേശുവിനെ അത് ഉളവാക്കുവാൻ, യേശുവിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ അവൾ യോഗ്യയല്ലായിരുന്നു. മാത്രമല്ല, അവൾ വിവാഹം ചെയ്യാൻ കഴിഞ്ഞതേ ഉള്ളൂ, വിവാഹിതയായിട്ടില്ലായിരുന്നു. നാച്ചുറലായിട്ടും മെഡിസിൻ അനുസരിച്ചും മെഡിക്കൽ സയൻസ് അനുസരിച്ച് സംഭവ്യമല്ലാത്തൊരു വിഷയം അതെ മറിയയുടെ ജീവിതത്തിൽ നടന്നതിന്റെ രഹസ്യം എന്തായിരുന്നു? അവൾ കൃപ ലഭിച്ചത് കൊണ്ടാണ്, കൃപ ലഭിച്ചവളേ എന്നുള്ള സംഭവത്തിനോടുകൂടിയാണ് അതേ മറിയടുക്കലേക്ക് ദൈവം ഇറങ്ങി വരുന്നത്, ദൈവത്തിന് ദൂതൻ ഇറങ്ങി വന്നത്. ഇന്ന് പൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ ചില പ്രത്യേക സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ 2012 ഉണ്ടാകും. ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച് തെറ്റുപറ്റുകയിൽ എല്ലാവരും അതേ കരകൾ ദൈവത്തെ ശ്രദ്ധിക്കാം. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത നിലയില്, പ്രതീക്ഷിക്കാത്ത ഹല്ലേലൂയ ഗിവപ്പിയതൽ വിഷയങ്ങൾ മേല് ദൈവം നിന്റെ ആലോചന പകരുന്നത്, ദൈവം നിന്നോട് സംസാരിക്കുന്നത് നിന്റെ സ്വഭാവത്തിന്റെ വിശേഷമല്ല, നിന്റെ നന്മകളുടെ വിശേഷമല്ല, പിന്നെയോ കൃപ ലഭിച്ചതിന്റെ ഫലമായിട്ട് മാത്രം, കൃപയ്ക്ക് വേണ്ടി നീ യാചിച്ച കണ്ണുനീരൊഴിക്കുന്ന ഫലമായിട്ട് ദൈവത്തിന്റെ കൃപ നിന്നുമേൽ പകരപ്പെടുന്ന നിമിഷങ്ങൾ 2012 സ്വർഗം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഒരിക്കലും മറിയ പ്രതീക്ഷിച്ചില്ല. ആ പ്രത്യേക സന്ദർഭത്തിൽ ദൂതൻ ഇറങ്ങി, ഗബ്രിയൽ ഇറങ്ങി വന്നിട്ട് കൃപ ലഭിച്ചവളെ എന്ന് പറഞ്ഞു. യേശു അടുത്ത വാക്യത്തിൽ പറയുന്നത് കൃപ ലഭിച്ചവർ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അല്ല, ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ 2012 വരും, പക്ഷെ നീ ഭയപ്പെടേണ്ട. അത് തന്നെയാണ് കർത്താവിന്റെ ദാസൻ വളരെ ശക്തമായിട്ട് സംസാരിച്ചത്. അതെ, ഗോശൻ ദേശത്തെ ദൈവം പ്രത്യേകം സൂക്ഷിച്ചെന്ന് പറഞ്ഞു. അതുപോലെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഭൂമിയിൽ ഉണ്ടാകും, കേരളത്തിൽ ഉണ്ടാകും, വിഴുങ്ങിക്കളയും തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നീയോ കൃപ ലഭിച്ചവനെ, കൃപ ലഭിച്ചവളെ നീ ഭയപ്പെടേണ്ട. എത്ര നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ ശാസിക്കുന്നു. ഭയത്തിന്റെയും ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും മാത്രമേ ദൈവം പകർന്നിരിക്കുന്നത്. ചില ശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. 2012 എത്ര പേര് വിശ്വസിക്കുന്ന സ്തോത്രം. ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ഹി വാസ് ലെയ്ഡ് അപ്പ് ഇൻ അയൺ എന്നാണ് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. ഇരുമ്പിൽ, അതേ അതേ മലയാളം ബൈബിളിൽ ഇരുമ്പിൽ ചെങ്ങല എന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ബൈബിളിൽ ഹി വാസ് ലെയ്ഡ് ഇൻ അയൺ. അത് തിരിച്ച് വായിച്ചാൽ iron entered into his life. ഇരുമ്പ് അവന്റെ ശരീരത്തിലേക്ക് കടന്നു. ഇരുമ്പ് കുത്തിവെക്കുന്നത് ആ ഇഞ്ചക്ഷൻ വളരെ പെയിൻഫുൾ ആണ്. നഴ്സസിനോ ഡോക്ടേഴ്സിനോ ആണെങ്കിൽ അറിയാം, നിന്റെ ജീവിതത്തിൽ 2012 നിന്നെ ഉരുക്ക് മനുഷ്യനാക്കാൻ, ഉരുക്ക് അയൺ സൈൻഡ് ആക്കുവാൻ ദൈവം പ്ലാനിട്ടിരിക്കുകയാണ്. പത്രോസ്, ഹല്ലേലൂയ, ഒരു വേലക്കാരുടെ മുമ്പിൽ ചൂളിപ്പോയ പത്രോസ് അല്ല ബന്ദക്കോസ് ആണ് എഴുന്നേറ്റ് 3000 പേരെ കർത്താവിനോട് ന്യായപ്പെടുത്തുവാൻ തക്കവണ്ണം എഴുന്നേറ്റ് പ്രസംഗിക്കുവാൻ ശക്തീകരിച്ച
ക്രിസ്തുവിന്റെ ശക്തി നിന്മേൽ പകരുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ എത്രമാത്രം സ്തുതിച്ചാലും അധികമായി പോകയില്ല. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് പരിശുദ്ധാത്മാവ് നിന്മേൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിച്ചിട്ട് നീ ഒരിക്കലും ഹല്ലേലൂയ സംസാരിക്കാത്ത നിലയിൽ ദൈവം നിന്നെ കൊണ്ട് സംസാരിപ്പിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ തേജസ്സിന് മേൽ പേരുകയും ജീവിതങ്ങൾ മാനസാന്തരപ്പെടുകയും ഹല്ലലു ചെയ്യുമെന്ന് ദൈവാത്മാവ് വീണ്ടും ശക്തമായിട്ട് ഓർപ്പിക്കുന്നു. ഉരുക്ക് അയൺ ഉരുക്ക് മനുഷ്യൻ നാം കേട്ടിട്ടുണ്ടെങ്കിൽ വിശ്വാസകോളത്തിൽ ചില ഉരുക്ക് മനുഷ്യരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പറയും. അയൺ സെയിൻസ് എന്ന് ഇംഗ്ലീഷ് പറഞ്ഞാലറിയാം ഉരുക്ക്. ഹല്ലലൂയ. അതെങ്ങനെയാ ചെയ്യുന്നത്? അതിനുവേണ്ടിയാണ് അയൺ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. തൽക്കാലം വേദനാജനകമായി തോന്നാലും ഭാരപ്പെട്ട സഹോദരി സഹോദര, നിന്നെ ദൈവം മാന്യമായ നിലയിൽ സ്ട്രോങ് ആയിട്ട് നിർത്തുവാൻ പോകുകയാണ്. അതേ കൊടുങ്കാറ്റ് വന്നാലും ഭീതിപ്പെടേണ്ട ആവശ്യമില്ല. വെള്ളപ്പൊക്കം വന്നാലും ഇതെല്ലാം സംഭവിക്കും കേരളത്തിൽ യേശുവിന്റെ നാമത്തിൽ. എന്നാൽ അതിനൊക്കെ നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ കരം നിന്നെ ഉരുക്ക് വ്യക്തിയായിട്ട് നിർത്തും. അതിന്റെ സൈന്യത്താല ശക്തിയല്ല, എന്റെ ആത്മാവേ ചെയ്യുന്നു. ദൈവത്തെ ശ്രദ്ധിക്കാം. കൃപ ലഭിച്ചവൾക്ക് വർധനമുണ്ട്, സ്തോത്രം. കൃപ ലഭിച്ചവർക്ക് ഹല്ലേലൂയ, അനുഗ്രഹമുണ്ട്. ഇന്ന് പൽക്കാലം ഞാൻ അഭിഷേകത്തെ ദീർഘിപ്പിക്കുന്നില്ല. കൃപയ്ക്ക് വേണ്ടി രണ്ട് പ്രാവശ്യം സംഗീതക്കാരൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം നാം വായിക്കുമ്പോൾ അടുത്ത വാക്യം എന്താ വായിക്കുന്നത്?
ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം.
ഈ ആപത്തുകളെ കുറിച്ച് വായിക്കുന്നല്ലോ. 2012 ആപത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ദേവദാസൻ പാസ്റ്റർ പി ആർ ബേബി അത് വ്യക്തമായി സംസാരിച്ചു. അപകടങ്ങളുണ്ട്, ആപത്തുകളുണ്ട്. എന്നാൽ ഹല്ലേലൂയ, അത് ഒഴിഞ്ഞു പോകുന്നൊരു വാക്കുകളുണ്ട്. 2012 ചിലതൊക്കെ ഒഴിഞ്ഞു പോകുന്ന വർഷമാണ് യേശുവിന്റെ നാമം. ആപത്തുണ്ടെങ്കിലും നിന്റെ മുമ്പിൽ ദൈവം അത് ഒഴിച്ചു മാറ്റും. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഉന്നം വെച്ച് നിനക്കെതിരെ ഹല്ലേലൂയ ഉന്നം വെക്കുന്ന അമ്പുകൾ നീ ഒഴിഞ്ഞു മാറിയതല്ല, നിന്നെ ഒഴിച്ചു മാറ്റിയതാണ്. യേശുവിന്റെ നാമത്തിൽ ഇതുവരെയും ഹല്ലേലൂയയും ഒഴിഞ്ഞു മാറാത്ത നിലയിൽ ചില വിഷയങ്ങളിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്നെ അലട്ടുന്ന ചില വിഷയങ്ങൾ, നിന്നെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, നിന്റെ സ്വഭാവത്തെ ഭീരമാക്കുന്ന ചില വിഷയങ്ങൾ, മുറുകപ്പെടുന്ന ഭാവങ്ങള്, സകല ഭാരങ്ങളെയും ദൈവം ഒഴിച്ചു മാറ്റുവാൻ എന്റെ ദൈവം സർവശക്തനാണെന്ന് പി.എ.വി. സാമല പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഏറ്റെടുക്കുവാൻ എത്ര പേരുണ്ട്? നീ തന്നെ ഒഴിഞ്ഞു മാറാമെന്ന് വിചാരിക്കണ്ട. ഹല്ലേലൂയ. സ്വന്തം ശക്തിയാൽ ഒഴിഞ്ഞു മാറാമെന്ന് വിചാരിക്കണ്ട. അങ്ങനെയുള്ളൊരു പരാജയപ്പെടുന്ന വർഷമാണ് യേശുവിന്റെ നാമത്തിൽ. 2012 ഹല്ലേലൂയ, സ്വന്തം ശക്തിയാൽ ഒഴിഞ്ഞു മാറാം എന്ന് അഭിമാനിക്കുന്നവർ, എന്ന് അഹങ്കരിക്കുന്നവരെ ഹല്ലേലൂയ ശത്രു, ഹല്ലേലൂയ ഉന്നം ശത്രു ഉന്നം തെറ്റാതെ അവരുടെ മേൽ പതിക്കുമ്പോൾ, നീയോ കൃപ ലഭിച്ച വ്യക്തിയെ, ആപത്ത് നിനക്കുണ്ടെങ്കിലും ദൈവം അതൊന്ന് ഒഴിച്ചു മാറ്റുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വായിച്ചാട്ട് ഈ ആപത്തുകൾ
ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകി നിഴലിൽ ശരണം പ്രാപിക്കുന്നു.
ആപത്തുകൾ എന്ന് പറയുമ്പോഴേ ഈ സംഗതി തന്നെ ഒരു പറയുന്നുണ്ട് വായിച്ചാട്ട് അടുത്ത്. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇരിക്കുന്നു. സിംഹങ്ങൾ പെട്ടെന്ന് ആ വിഷയം ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നത്, അലറുന്ന സിംഹം എന്ന പോലെ സാത്താൻ ചുറ്റി നടക്കുകയാണ് അല്ലേ. ഈ സിംഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സിംഹത്തിന് എന്താണ് ചോദിച്ചാല്, പല്ലുണ്ടെങ്കിലും ആ പല്ലുകളിലെ ദൈവം തകർത്തിരിക്കുക. കാൽവരിയിൽ പല്ലുകൾക്കൊന്നും ബലമില്ല, പല്ലുകളെല്ലാം തകർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ റോറ് ചെയ്യുമെന്നേ ഉള്ളൂ, നിന്നെ കടിക്കുവാനുള്ള ശക്തി ഇല്ല. കരങ്ങൾ ദൈവത്തെ ശ്രദ്ധിക്കാം. സിംഹങ്ങളുണ്ട് കേട്ടോ, 2012 സിംഹങ്ങളുണ്ട്. നിന്നെ ഭീതിപ്പെടുത്തുന്ന, നിന്നെ വെല്ലുവിളിക്കുന്ന, നിന്നെ ഭവനം ചുറ്റി നടക്കുന്ന സിംഹങ്ങളുടെ ഉണ്ട്. അതിന് നടുവിലാണ് നീ ആയിരിക്കുന്നത്. വേദസ്ഥുള്ള വാക്യം ഞാൻ പറയുന്നത്, എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. അത് സ്പിരിച്വലായിട്ടും ഫിസിക്കലായിട്ടും പല നിലകളിൽ ഈ ആപത്തുകളെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ കഴിയും. അത് നമ്മൾ സിംഹത്തിന്റെ ഒരു പ്രത്യേകത, അത് പെട്ടെന്നാണ് ചാടി വീഴുന്നത്. സ്പ്രിങ്സ് അപ്പ് ഓൾ ഓഫ് എ സഡൻ. ചിലവർ കാട്ടിൽ പതിയിരിക്കുന്ന സിംഹം പെട്ടെന്ന് ചാടി ഈ എരയുടെ മേൽ വീഴുന്ന കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ നമുക്കൊരു പ്രത്യേക കംഫർട്ട് ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ദാനിയേലിനെ സിംഹക്കുഴിയിട്ടപ്പോൾ ദൈവം അവിടേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ ദൂതനെ അയച്ചു, സിംഹത്തിന്റെ വായ അടച്ചു. നീ സിംഹത്തിന്റെ നടുവിൽ ഇരിക്കുന്നെങ്കിലും ഭാരപ്പെടേണ്ട, ദൈവം തന്നെ 2012 അതിന്റെ വായ അടയ്ക്കുന്ന ദൈവമാണ്.
സിംഹം എന്ന് പറഞ്ഞാൽ മനുഷ്യരിലെ സിംഹങ്ങളെ പോലെ അറ്റാക്ക് ചെയ്യുവാൻ ഏത് നിമിഷത്തിൽ നിനക്കൊരു വീക്ക്നെസ് 2012 വന്നാൽ ആ സമയത്ത് നിന്നെ അറ്റാക്ക് ചെയ്യുവാൻ ചാടി നിൽക്കുന്ന മനുഷ്യ ശക്തികളുണ്ട്, അസൂയക്കാരുണ്ട്. ഇന്ന് വൽക്കാലം വീണ്ടും ദൈവാത്മാവ് സംസാരിക്കുന്നു. എന്നാൽ ദൈവം ചിലന്റെ വായ അടപ്പിക്കാൻ പോകുകയാണ്. അക്ഷരീയമായി ദാനിയേലിന് വേണ്ടി സിംഹത്തിന്റെ വായ അടച്ചതുപോലെ ചില മനുഷ്യരെ പിശാച് പ്രേരിപ്പിച്ച് നിനക്കെതിരെ സംസാരിപ്പിക്കുന്ന അതേ മർമ്മങ്ങളെ ദൈവത്തിന്റെ കരം തന്നെ, മനുഷ്യന്റെ കരമല്ല, അതിനെ അടയ്ക്കുന്ന കാഴ്ചയാണ് വിശുദ്ധാത്മാവ് വീണ്ടും കാണിക്കുന്നത്. വീണ്ടും നമുക്ക് മുന്നോട്ട് വായിച്ചു പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ടെങ്കിലും അതേ ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ആപത്ത് കഴിഞ്ഞു പോകും, ഒഴിഞ്ഞു പോകോളും എന്താ ചെയ്യേണ്ടത്? നിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ എവിടുത്തെ കാര്യമാണ്? അതിപരിശുദ്ധ സ്ഥലത്ത് കിരൂബുകളുടെ ചിറകിനെ ഓർത്തുകൊണ്ടാണ് ദാവീദ് എഴുതുന്നത്. സിംഹമുണ്ടെങ്കിലും ഭാരപ്പെടേണ്ട, മരുഭൂമിയിൽ ഗുഹയ്ക്കകത്താണെങ്കിലും ഭാരപ്പെടേണ്ട, നീ അതിപരിശുദ്ധത്തായി തീരുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ മരുഭൂമിയിലെ ആദ്യ പത്മോസ് ദ്വീപിൽ ഏകനായി ശേഷിച്ചപ്പോഴും ആത്മാവിൽ നിറഞ്ഞപ്പോൾ സ്വർഗീയ കാഴ്ചയിൽ കാണുവാണ്ടായി തീർന്നതുപോലെ ചില മരുഭൂമിയുടെ അവസ്ഥയിൽ ഏകാന്തതയിൽ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന അവസ്ഥകൾ 2012 ഉണ്ടെന്ന് വ്യക്തമായും തിട്ടമായും ദൈവാത്മാവ് കാണിക്കുന്നു. എന്നാൽ ആ ചിറകിൻ നിഴലിൽ നീ ശരണം പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആപത്തുള്ള സമയത്ത് നീ ചെയ്യേണ്ടത് ഓടിച്ചെന്ന് ഹോവിടെ നാമം ബലമുള്ള ഗോപുരം നീതിമാനിലേക്ക് ഓടിച്ചെന്ന് രക്ഷപ്പെടും. ഇന്ന് രാത്രി ദൈവാത്മാ സംസാരം എത്ര പേരെ ഏറ്റെടുക്കും? സ്തോത്രം. അത് ചഞ്ചലിച്ച് ഓടിപ്പോകേണ്ട സമയമല്ലാതെ ചിറകിഴിൽ നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ അതേ അതിപരിശുദ്ധ സ്ഥലത്തിന് അനുഭവം ഉണ്ടാകുവാൻ സാധിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം അവിടേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ അതൊരു ഗുഹയായിരിക്കാം, അതൊരു വളരെ മരുഭൂമിയിലായിരിക്കാം. എന്നാൽ അതേ സമയത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ അത് അതിപരിശുദ്ധ സ്ഥലമായി തീരും. കിരൂബുകളുടെ അതേ അതിപരിശുദ്ധത്തിൽ അവിടെയുള്ള ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അവിടെ അതേ അനുഗ്രഹമുള്ളത്. അതുപോലെ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ നീ ആയിരിക്കുന്ന ഗുഹയിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ആ സുരക്ഷിതത്വം നിനക്ക്, പ്രൊട്ടക്ഷൻ നിനക്ക് ലഭിക്കുന്നു. 2012 അത്ഭുതമായ പ്രൊട്ടക്ഷൻ നിനക്കുണ്ട്. അതിപരിശുദ്ധമായ സ്ഥലത്ത് നീ ആയിരിക്കുമെങ്കിൽ എവിടെ ആയിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും 2012 എല്ലാം അനുകൂല സാഹചര്യങ്ങളെന്ന് ഞാൻ പ്രവചിക്കയില്ല, പ്രതികൂല സാഹചര്യങ്ങൾ വരും. എന്നാൽ ഭാരപ്പെടേണ്ട, അതേ അതിപരിശുദ്ധത്തിന്റെ അനുഭവത്തിലേക്ക് നീ അതേ ആത്മാവിൽ മാറ്റപ്പെടുമ്പോൾ, നീ അതിനുവേണ്ടി ഒരുങ്ങിക്കഴിയുമ്പോൾ ദൈവ സാന്നിധ്യ നിറവിൽ നിനക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ള ദൈവ ആത്മാവ് സംസാരിക്കും. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എന്ന് പറയുന്നത് കണ്ടീഷനായിട്ടാണ്. ഒരിക്കലും അതേ വാക്തത്വങ്ങൾ പറഞ്ഞ് അതിൽ എങ്ങനെയും ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. അത് അടുത്ത വാക്യത്തിൽ വായിക്കുമ്പോൾ ശരണം പ്രാപിക്കും, അത്യുന്നതായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. നമ്മുടെ ദൈവം ആരാണെന്ന് 2012 മനസ്സിലാക്കുക. അത്യുന്നതനായ ദൈവമാണ്, സകല നാമത്തിനും മേലായ നാമം. ഹല്ലേലൂയ. ആ നാമത്തെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? അത്യുന്നതമായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കും. വളരെ വളരെ ആശയഗംഭീരമുള്ള ഒരു വാക്തത്വമാണ്. നീ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവൻ സകലതും, ചില കാര്യങ്ങൾ മാത്രമല്ല നിർവഹിക്കുന്നത്. അത് പറഞ്ഞ് മനസ്സിലായോ? 2011 നീ പല വിഷയങ്ങൾ വേണ്ടി പ്രാർത്ഥിച്ചു, ചിലതിന് മറുപടി കിട്ടി, പക്ഷെ ചില കാര്യങ്ങൾ ദൈവം നിർവഹിച്ചില്ല എന്ന് നീ പരാതിയും പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് എഴുതിയ ഒരു 5-8 കൂട്ടം കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, പക്ഷെങ്കിൽ സകലതും നിർവഹിച്ചെന്ന് പറയാൻ കഴിയുന്നില്ല. ചില കാര്യങ്ങൾ ദൈവം നിർവഹിച്ചു, എന്നാൽ അതിന് മറുപടിയുണ്ട്. 2011 ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ അത്യുന്നതിനെ അതിന് മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ചാൽ. ഫോർമൽ പ്രാർത്ഥനയുടെ സമയമല്ല, മാമൂൽ പ്രാർത്ഥനയുടെ സമയമല്ല 2012. ഹൃദയം തകർച്ചയോടെ നിലവിളിച്ചു കഴിഞ്ഞാൽ അത്യുന്നതായ ദൈവം നിനക്ക് വേണ്ടി സകലം നിർവഹിക്കും. ചിലതല്ല, സകലതും. 2011 നീ ചില കാര്യങ്ങൾ നീ തന്നെ നിർവഹിച്ചു എന്ന് പറഞ്ഞ് മീൻ പിടിച്ചിട്ടില്ലേ സഹോദര സഹോദരി? ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു, ദൈവവും ചെയ്തു, പപ്പാളി ചെയ്യാം. എന്നാൽ 2012 ദൈവം പറയുന്നു ഞാൻ തന്നെ സകലം നിർവഹിക്കും. യേശുവിന്റെ നാമത്തിൽ ദൈവം നമുക്ക് കഴിവുള്ള നൽകിയിട്ടുണ്ട്, ദൈവം നമുക്ക് താലം നൽകിയിട്ടുണ്ട്. എന്നാൽ ഞാൻ നിർവഹിച്ചു എന്ന് 2012 പറയുവാൻ ദൈവം ഇടയാക്കുകയില്ല. ഞാൻ ഇത് പണിതു, ഞാൻ ഇത് ചെയ്തു എന്ന് പറയുവാൻ ദൈവം അനുവദിക്കത്തില്ല. 2012 അതേ ദൈവം എനിക്ക് വേണ്ടി സകലം നിർവഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ കഴിവ് കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് വീമ്പിടിച്ച കാര്യങ്ങൾ 2012 എനിക്ക് ചെയ്യാൻ ഒക്കുകയില്ല. പറഞ്ഞ വിഷയം മനസ്സിലായോ? 2011 ചില കാര്യങ്ങൾ നിന്റെ സ്വന്തം കഴിവിനാൽ കൂടെ നീ ചെയ്തു എന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും 2010 നിനക്ക് തന്നെ ചെയ്യാൻ ഒക്കുകയില്ല. കാരണം സകലവും ദൈവം നിർവഹിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നിന്നെ കൊണ്ടൊന്നും നിർവഹിക്കാൻ ഒക്കുകയില്ല. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് വെക്കുന്ന ഭാരപ്പെടുന്ന മിഷൻ 2012 വരും കുഞ്ഞുങ്ങളെ, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വരും. എന്നാൽ നിനക്ക് വേണ്ടി സകലം നിർവഹിക്കുന്ന ദൈവം ജീവിക്കുന്ന വെളിപ്പെടുത്തുവാൻ വേണ്ടി അത് ആവശ്യമാണ്. നിന്റെ കൈകൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയാത്തൊരു സാഹചര്യം വന്നെങ്കിലേ എനിക്ക് വേണ്ടി സകലം നിർവഹിക്കുന്ന ദൈവം നിനക്ക് പറയുവാൻ കഴിയുള്ളൂ. ഇന്ന് രാത്രി എത്ര പേരെ വിശ്വസിക്കുന്നുണ്ട്? സകലതും അവൻ നിർവഹിക്കുന്നു പറയണമെങ്കിൽ നിന്റെ കൈകൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയാത്ത, അതേ മാനസികമായും ശാരീരികമായും അതേ ഏത് വിഷയമായിക്കൊള്ളട്ടെ, നിന്റെ കൈകൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. നിന്റെ വരുമാനത്തിന്റെ കാര്യമായിരുന്നാലും ആരോഗ്യ പ്രശ്നത്തിന്റെ കാര്യമായിരുന്നാലും നിന്റെ ഡോക്ടർക്കോ നിനക്കോ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിനക്ക് വേണ്ടി ചിലതല്ല സകലം നിർവഹിക്കുവാൻ 2012 ദൈവം നിർവഹിക്കുന്ന വിഷയങ്ങൾ വെളിപ്പെടുന്ന വർഷമാണ്. എത്ര പരിശോധിക്കുന്നു സ്തോത്രം. ഇത് നീ ചെയ്തിരിക്കണ്ടെന്നൊരു വാക്യമുണ്ട് 52 സംഘത്തിൽ, ദൈവം തന്നെ ഇത് ചെയ്തു. സ്തോത്രം. മനുഷ്യൻ ഇതിന് പങ്കില്ല. 2012 ദൈവം തന്നെ ചെയ്തു. നീ ആശ്രയിക്കുന്നത് ദൈവത്തിൽ മാത്രമായിരിക്കണം. 2012 ദൈവത്തിൽ തന്നെ ആശ്രയിക്കും. എന്റെ ദൈവം തന്നെ ഇത് ചെയ്തു. എന്റെ കഴിവോ, അത് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭാവിഭാഗത്തിന്റെ കഴിവോ, ഹല്ലേലൂയ, ഒന്നുമല്ല. അവർക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ദൈവം നേരിട്ടിറങ്ങി വന്ന് അത് എന്നെ സഹായിക്കുന്ന നിമിഷങ്ങൾ 2012 അത് വ്യക്തി വിശ്വസിക്കുന്നത് മാത്രം കരവേ ദൈവത്തെ ശ്രദ്ധിക്കാം. കർത്താവേ, നീ തന്നെ നിർവഹിച്ചെങ്കിലേ ചില കാര്യങ്ങൾ ശരിയാകുള്ളൂ. മനുഷ്യൻ നിർവഹിച്ചാൽ അതിന് പരിമിതിയുണ്ട്, അതിന് പരിധിയുണ്ട്. എന്നാൽ നീ തീർത്തു തന്നാൽ അത് പൂർണ്ണമായി തീർത്തു തരും. ചില കേടുകളോടുകൂടി മാത്രമേ ഇപ്പോൾ ചില കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ 2012 ദൈവം നിർവഹിച്ചു കഴിയുമ്പോൾ അത് സകലതും ഭംഗിയായി തീരുമെന്ന് ഇന്ന് രാത്രി അത് 2012 ആദ്യ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. ആകയാൽ എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവം, അത് മാത്രമല്ല ആ സംഗതിൽ വീണ്ടും വായിക്കുന്നു, സർവഭൂമിയിലും അവന്റെ മഹത്വം പരക്കട്ടെ. അവൻ ദൈവത്തിന്റെ മഹത്വം സർവഭൂമിയിൽ പരക്കുന്ന വർഷമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. കർത്താവദാസൻ വ്യക്തമായി സംസാരിച്ചല്ലോ, അതെ, സർവഭൂമിയിലും മഹത്വം പരക്കും. 2012 ഹല്ലേലൂയ, അതെ, ദൂതുകൾ അതുപോലെ നിറവേറ്റും എന്നുള്ള യാതൊരു സംശയമില്ല. കണ്ണുകളെ അടച്ചുകൊണ്ട് നിമിഷം ഈ ദൂതിനും ഭാഗം നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ന്യൂ ഇയർ മെസ്സേജിനും ഭാഗം എല്ലാവരും ഒരു നിമിഷം ഒന്നുകൂടെ എഴുന്നേറ്റാട്ടെ, ഒന്നുകൂടെ എഴുന്നേറ്റാട്ടെ. പ്ലീസ് സ്റ്റാൻഡ് വേറെ പറയുവാൻ ആപത്തുണ്ട്. 2012 ഭാരപ്പെടേണ്ട, ഒഴിച്ചു മാറ്റും ദൈവം, ഒഴിച്ചു മാറ്റും ദൈവം. മെഡിക്കൽ സയൻസ് കൊണ്ടല്ല ഒഴിച്ചു മാറ്റിയത്, രോഗം ഒഴിഞ്ഞു മാറിയത്. അത് വളരെ ശക്തമായ ദൈവാത്മാ പറയുന്നു. ആപത്തുണ്ട്, സിംഹത്തിന്റെ നടുവിലാണ് നീ ഇരിക്കുന്ന ഓർത്തോളണം. എന്നാൽ സിംഹത്തിന്റെ നടുവിലും ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവം ചിലരെ വായ അടച്ചു കളയും. അത് മാത്രമല്ല, നീ അൺഹാംഡായിട്ട് വെളിയിൽ വരും. ദൈവനാമം മഹത്വപ്പെടുവാനിടയായിത്തീരും. ഈ 2012 ആദ്യ നിമിഷങ്ങളിൽ കർത്താവേ, ചില ആപത്തുകളെ നീ ഒഴിച്ചു മാറ്റുവാൻ നിന്റെ കരം ഇപ്പോൾ തന്നെ നീട്ടിയിരിക്കുന്ന ആ സ്തോത്രം. അല്ല, അർത്ഥം വ്യസനടമായി തീരാതെ ഉണ്ടെന്നൊരു വാക്യമുണ്ട്. യബേസ് അങ്ങനെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ നീ ശക്തമായി പ്രാർത്ഥിച്ചാൽ ചില വിഷയങ്ങൾ നീക്കുപോക്ക് ഇപ്പോൾ തന്നെ സംഭവിക്കാൻ പോകുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നാച്ചുറൽ ആയിട്ട് ഈ കേവ് എന്ന് പറയുന്ന സ്ഥലം, ഗുഹ എന്ന് പറയുന്ന സ്ഥലം ഒളിക്കുവാനുള്ള സ്ഥലമാണ്. സ്വാഭാവികമായിട്ട് നിനക്ക് മറവായിരിക്കേണ്ട സ്ഥലമാണ്. മരുഭൂമിയിൽ മറ്റ് ശത്രുവിന്റെ കയ്യിൽ പെടാതിരിക്കണമെങ്കിൽ നീ ഒളിക്കേണ്ടത് ആവശ്യമാണ്. ഒളിക്കുവാൻ ഏറ്റവും പറ്റിയ സ്ഥലം നാച്ചുറൽ റീസൺ അനുസരിച്ച് ഒരു ഗുഹയാണ്. എന്നാൽ ദൈവത്തിന്റെ ബൈബിളിൽ നിനക്ക് ആ ഗുഹയുടെ ആവശ്യമില്ല. യേശുവിന്റെ നാമത്തിൽ, നിനക്ക് ആ ഗുഹ പ്രൊട്ടക്ഷൻ തരികയില്ല. ആ ഗുഹയിൽ കിടന്നുണ്ടവൻ, അവൻ ആദ്യം നിലവിളിച്ചപ്പോൾ അവന് മനസ്സിലായി അത്യുന്നതമായ ദൈവം ജീവിക്കുന്നു. അവനോട് നിലവിളിച്ചാൽ, ഹല്ലേലൂയ, ഈ ഗുഹയിലല്ല എന്നെ പ്രൊട്ടക്ഷൻ എനിക്കുള്ളത്, എനിക്ക് പ്രൊട്ടക്ഷൻ ഉള്ളത് എന്റെ ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തില്, അവന്റെ ചിറകിൻ കീഴിലാണ്. എല്ലാത്തിനും ഒരു കാലമുണ്ട്. ഈ ആപത്ത് ഒഴിഞ്ഞു പോകുന്ന സമയം വരെ നീ മറഞ്ഞ് അതെ ചിറങ്കിൽ ഇരുന്നോണം. തത്രപ്പാടെടുത്തൊരു കാര്യമില്ല, മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഇന്ന് കാലം ശക്തമായ ദൈവാൻ പറയുന്നു, ദൈവത്തിൽ തന്നെ അവൻ്റെ ചെറുകിൽ തന്നെ നിങ്ങൾ തന്നെ നീ ശരണം പ്രാപിച്ചാൽ ആപത്തിൽ ഒഴിഞ്ഞു പോകും. കരവാനൊരു കാലമുണ്ട്, ചിരിപ്പാനൊരു കാലമുണ്ട്. ഇപ്പോൾ നിനക്കെതിരെ ശത്രു അതേ അട്ടഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് അതിന്മേൽ ജയം നിന്നിട്ട് ചില വിഷയങ്ങളെ ഒഴിച്ചു മാറ്റുന്നത് അക്ഷരീയമായി സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നതിന് മാത്രം കരവ് ദൈവത്തെ ശ്രദ്ധിക്കാം.
എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ രോഗത്തിന്റെ ഇന്ന് ആരംഭിച്ചിരുന്ന രോഗത്തിന്റെ അംശങ്ങളെ ഒഴിച്ചു മാറ്റുവാൻ, ഇന്ന് അത് സാമ്പത്തിക തകർച്ച ഉള്ളത് ഒഴിച്ചു മാറ്റുവാൻ, യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ വഴിതെറ്റി പോകുന്നതിനെ ഒഴിച്ചു മാറ്റുവാൻ യേശുവിന്റെ നാമത്തിൽ ഹല്ലലൂയ. ഇന്ന് രാത്രി തന്നെ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും ഹല്ലലൂയ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കരമടിച്ച് അതിനുശേഷമായിട്ട് കരമടിച്ച് അതേ നാം ദൈവത്തിൽ സമർപ്പിക്കാൻ പോവുകയാണ്. അതെ, ഇപ്പോൾ കരം ഉയർത്തിക്കൊണ്ടിരിക്കാം, കരം ഉയർത്തിക്കൊണ്ടിരിക്കാം. സ്വർഗത്തിലും ഭൂമിയാദികളും യേശുവിന്റെ നാമത്തില് കർത്താവേ, ഈ ആപത്തുകളെ ഒഴിച്ചു മാറ്റുവാൻ നീ കഴിവുള്ള ദൈവമാണ്. ഈ ലോകത്തിന് മേൽ, ജാതിയുടെ മേൽ അന്ധകാരം മൂടുമ്പോൾ നിന്റെ മേലോ ദൈവത്തിന്റെ പ്രകാശമണി വാക്തം പ്രകാരം ഈ പ്രിയപ്പെട്ടവരുടെ പ്രകാശം അടിപ്പിച്ചാട്ടെ. ഇന്നെ ഹല്ലലൂയ, ഹല്ലലൂയ, ഒരു വിടുതൽ നീ കൽപ്പിക്കണമേ, ഒരു ബ്രേക്ക് ത്രൂ കൽപ്പിക്കണമേ. എല്ലാ രോഗാത്മാവിനും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ശത്രുവിന്റെ ഉന്നങ്ങളെ തെറ്റിക്കുന്നു കർത്താവേ, ശത്രുവിന്റെ നോട്ടങ്ങളെ ശാസിക്കുന്നു. വരുമാനത്തിന്മേൽ, തലമുറകളുടെ ആരോഗ്യത്തിന്മേലുള്ള ശത്രുവിന്റെ നോട്ടങ്ങളെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, അത്യുന്നത യേശുവിന്റെ നാമത്തില് ശാസിക്കുന്നു. ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കുക, ഇപ്പോൾ തന്നെ ബ്രേക്ക് ത്രൂ പ്രാപിക്കുക. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ.